രമണ ഭഗവാൻ സംസ്കൃതത്തില് സ്വയം എഴുതിയിട്ടുള്ള വളരെ കുറച്ച് കൃതികളേ ഉള്ളൂ. അതില് അരുണാചല പഞ്ചരത്നവും ഉപദേശസാരവുമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അരുണാചല പഞ്ചരത്നം തമിഴിലുമുണ്ട്, സംസ്കൃതത്തിലുമുണ്ട്. അതേപോലെ ഉപദേശസാരവും തമിഴിലുമുണ്ട്, സംസ്കൃതത്തിലുമുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രം എങ്ങനെ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന പോലെ പേര് കേട്ടാ തോന്നും, പക്ഷെ ആ 9 ശ്ലോകങ്ങളും ഉപനിഷത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇതിന്റെയൊക്കെ സാരം അടങ്ങിക്കൊണ്ട് സമ്പൂർണമായിട്ടിരിക്കണോ, അതുപോലെ ഈ 5 ശ്ലോകങ്ങള് 5 മന്ത്രം പോലെ അരുണാചലം എന്ന ഭഗവാന്റെ ഈശ്വരന്റെ ഈശ്വര വിഭൂതിയെ വെച്ചുകൊണ്ട് അഗമയ്ക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ്. ഭക്തിക്ക് എപ്പോഴും പുറമേക്ക് എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ആശ്രയിക്കും. ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ ഭജിച്ചുകൊണ്ടാണ് ഭക്തി ആരംഭിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മളെ ശരീരമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാനും ശരീരമുള്ളതായിട്ടേ തോന്നുള്ളൂ. സ്വരൂപബുദ്ധിർ ജഗദീശ്വരേച സ്വരൂപധീഹി ആത്മനിയാവദസ്തി അരൂപ ആത്മാ യധിക പ്രപശ്യേത് സാദൃഷ്ടിരേഖ അനവധിർഹി പൂർണ. സദർശനത്തില് ഉള്ള ശ്ലോകം സ്വരൂപബുദ്ധിർ ജഗദീശ്വരേച സ്വരൂപധീഹി ആത്മനിയാവദസ്തി. എത്ര കാലം ഞാൻ ഈ ശരീരമാണെന്നും പുരുഷനാണെന്നും സ്ത്രീയാണെന്നും ഒക്കെ ധരിച്ചിരിക്കുന്നു, അത്രയും കാലം ഈശ്വരനും ആ രീതിയിലാണ് ഭാവന. ഭഗവാനെയും അങ്ങനെയാണോ ഭാവന ചെയ്യുന്നത്? എന്തൊക്കെ തന്നെ രൂപമില്ല എന്നൊക്കെ നിഷേധിച്ചാലും എന്തെങ്കിലും ഒരു രൂപത്തിന് ഉണ്ടാക്കി വെക്കും. മുസ്ലിംസ് രൂപമില്ലാത്ത ഈശ്വരനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാലും അവരൊരു ചന്ദ്രകലയും പള്ളിയുടെ മുഗൾ ഭാഗവും ഒക്കെ ഉണ്ടാക്കി ചിത്രം ഉണ്ടാക്കി വെക്കും, അതും രൂപമാണ്. അപ്പോ രൂപം എവിടെയെങ്കിലുമൊക്കെ മനുഷ്യന് വന്നു പോകും. ഭക്തി എപ്പോഴും നമുക്ക് ആദ്യമായിട്ട് ഈശ്വരാനുഭൂതി ഉണ്ടാവുന്നത് എപ്പോഴും ബാഹ്യമായ ഏതെങ്കിലും ഒരു ആശ്രയത്തിനെ പിടിച്ചുകൊണ്ടാണ്. അതിനാണ് വിഭൂതി എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലും ഭഗവാൻ അതിന് വിഭൂതി യോഗം എന്ന് പറഞ്ഞത് 10-ാം അധ്യായം. ഏതെങ്കിലും ഒരു വിഭൂതിയിലൂടെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു നിധിയുടെ ഒരു ഇന്റിമേഷൻ നമുക്ക് കിട്ടും. പുറത്ത് എന്തെങ്കിലും കാരണമായിട്ട് തീരും. ആ കാരണമായിട്ട് തീരുന്നതിനോട് പിന്നെ നമുക്ക് വളരെയധികം പ്രതിപത്തി ഉണ്ടാവുകയും ചെയ്യും. അതേതെങ്കിലും മൂർത്തിയായിരിക്കാം, ഏതെങ്കിലും മന്ത്രമായിരിക്കാം, എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല, അത് ഭക്തിക്ക് മൂലകാരണമായിട്ട് ഭക്തിക്ക് മുഖ്യ ഹേതുവായിട്ട് അവിടെ ഇരിക്കും. രമണ ഭഗവാന്റെ ചരിത്രത്തിൽ, ഭഗവാൻ രമണ മഹർഷിയുടെ കഥയില് മഹർഷിക്ക് അരുണാചലം ആണ്. അരുണാചലം ഭൂമിശാസ്ത്രപരമായിട്ട് ജിയോഗ്രഫിക്കലായിട്ട് നോക്കിയാൽ ഒരു സ്ഥലത്ത് ഉള്ള ഒരു പർവ്വതമാണ്, അമ്പലം പോലുമല്ല. തിരുവണ്ണാമലയിൽ പോകുന്ന പലരും തെറ്റിദ്ധരിക്കുന്നത് അമ്പലമാണ്, അമ്പലത്തിൽ പോയി ക്യൂ നിന്ന് തിരക്ക് പിടിച്ച് തൊഴുതിട്ട് വന്നാലേ ആയുള്ളൂ എന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. അമ്പലം അവിടുത്തെ ലിംഗമേ അല്ല അമ്പലത്തിലുള്ളത്. പൂജയ്ക്ക് വേണ്ടി മാത്രം അനേക ലിംഗങ്ങൾ അവിടെ ഉള്ളതുപോലെ അരുണാചലത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ് അമ്പലത്തിലുള്ള ലിംഗം. 5 ക്ഷേത്രങ്ങളാണ് പഞ്ചഭൂതക്ഷേത്രങ്ങൾ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. മണ്ണുകൊണ്ടുള്ള ലിംഗമാണ് അത്രേ കാഞ്ചീപുരത്തിലുള്ളത്. അതുകൊണ്ട് അവിടെ അഭിഷേകമൊന്നുമില്ല ആ ലിംഗത്തിന്. അപ്പൊ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജലലിംഗമാണ് ജംബുകേശ്വരം. തിരുച്ചിറപ്പള്ളിയിൽ നിങ്ങൾക്ക് പോയാൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും, കാണാം അവിടെ. അഗ്നിലിംഗമാണ് അരുണാചലം. അഗ്നി അവിടെ ഉണ്ട്, അഗ്നിക്ഷേത്രമാണ്. വായുവാണ് കാളഹസ്തിയിൽ. അവിടെ വായുവിന്റെ സാന്നിധ്യം അവർ തന്നെ കാണിച്ചു തരും. ആകാശം ആണ് ചിദംബരം, ആകാശലിംഗം. അവിടെ നടരാജാവാണ്. അവിടെ ലിംഗമില്ല, നർത്തനം ചെയ്യുന്ന നടരാജാവാണ്, ശിവനാണ് രൂപം. അടുത്ത് ചിദംബര ദർശനം എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻ ഇട്ടിട്ടുണ്ടാവും, അത് തുറന്നു കാണിച്ചു തരും. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, ആകാശം, സ്പേസ്. ഈ അഞ്ച് ക്ഷേത്രങ്ങളിൽ അരുണാചലം അഗ്നിക്ഷേത്രമാണ്. ഇവിടെ പർവ്വതം തന്നെയാണ് അഗ്നിലിംഗം. ഈ അരുണാചലം എന്ന ഈ ബാഹ്യരൂപത്തിൽ ആവിർഭവിച്ച ഈശ്വര വിഭൂതി, അതിനെ ഗ്രഹിച്ചുകൊണ്ടാണ് രമണ മഹർഷി ബാഹ്യലോകത്തിൽ നിന്നതും. അരുണാചലത്തിനോടുള്ള ഭക്തിയോടുകൂടിയാണ് രമണ ഭഗവാൻ മധുരയിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് ഓടി വന്നത്. തമിഴില് തിരു അണ്ണാമലൈ എന്നാണ്. അണ്ണ എന്ന് വെച്ചാൽ എത്തിപ്പിടിക്കുക. എത്തിപ്പിടിക്കാൻ പറ്റാത്തത് ആണ് അണ്ണാം. തൊടാൻ പറ്റാത്തത് എന്നർത്ഥത്തിലാണ്. അങ്ങനെയാണ്. ഒരുപക്ഷെ തമിഴില് ജ്യേഷ്ഠഭ്രാതാക്ക് അണ്ണാന്ന് ചൊല്ലതും അന്ത അർത്ഥത്തിൽ തന്നെ എടുക്കണം. തമ്പിക്ക് വന്ന് തൊടത്തിക്ക് മുടിയാമ മേലെ ഒസന്ത് ഇരിക്കുന്നതിനാൽ അണ്ണ. പക്ഷെ ഇവിടെ ജ്യേഷ്ഠഭ്രാത എന്നുള്ള അർത്ഥത്തിലല്ല, വിഷ്ണുവും ബ്രഹ്മാവും രണ്ടു രൂപം ധരിച്ചു മുകളിലും ചുവട്ടിലും പോയി എന്ന് പുരാണ കഥ. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തുകണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ അടിച്ചിടും നമശിവായ നായകാ നമോ നമഃ. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. പന്നിയായിട്ടും ഹംസമായിട്ടും വിഷ്ണുവും ബ്രഹ്മാവും അന്വേഷിച്ചു എന്നൊരു പുരാണ കഥയുണ്ട്. ആ അർത്ഥത്തിലാണ് അണ്ണാമലൈ. അതില് ബഹുമാനപൂർവം ശ്രീ എന്നുള്ളതിന്റെ തമിഴ് രൂപം തിരു, തിരു അണ്ണാമലൈ, അരുണാചലം. ആ അരുണാചലം ആണ് രമണ ഭഗവാന് ബാഹ്യമായി കൃപ ചെയ്തത്. അധ്യാത്മ ജീവിതം എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃപയിൽ. എവിടെ എങ്ങനെയാണ് അധ്യാത്മ ജീവിത യാത്ര? കൃപയിലാണ്. ആത്മാനുഭവം, ഈശ്വരാനുഭവം എവിടെ പൂർത്തിയാകുന്നു? കൃപയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൃപ എന്ന് വെച്ച് പറഞ്ഞാൽ എന്താ അറിയില്ല. That is the only indefinable principle in spiritual life. And true spirituality is not definable. Anything that is defined is defiled. അശുദ്ധമാക്കപ്പെട്ടു. God defined is defiled എന്നൊരു ചൊല്ലുണ്ട്. ഈശ്വരനെ നിർവചനം ചെയ്താൽ നിഷേധമാക്കി അശുദ്ധമാക്കി തീർത്തു എന്നർത്ഥം. നിർവചിക്കാൻ പറ്റാത്ത ഒരു പ്രക്രിയ ഒന്നുണ്ടെങ്കിൽ കൃപയാണ്. ആ കൃപ എന്തുകൊണ്ട് ഒരാളിൽ വീഴുന്നു എന്നുള്ളതിന് ഉത്തരമേ ഇല്ല. ആ കൃപാ സിദ്ധാന്തത്തിനെ നമ്മൾ സ്വീകരിച്ചാൽ തന്നെ നമ്മളുടെ അഹങ്കാരത്തിന്റെ സകലവിധമായ പ്രവർത്തനങ്ങളും അസ്തമിച്ചു പോകും. നമ്മളുടെ സാമർത്ഥ്യത്തിലുള്ള നമ്മളുടെ വിശ്വാസവും അസ്തമിച്ചു പോകും. നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് നേടിയെടുക്കാനുള്ള ആ വ്യഗ്രതയും അസ്തമിച്ചു പോകും. ആ കൃപയാണ് അധ്യാത്മജീവിതത്തിന്റെ ആരംഭം. ആ കൃപയാണ് എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആദ്യം വന്ന് ദർശനം കൊടുത്ത് തന്നിലേക്ക് വലിക്കുന്നത്. ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ കൃഷ്ണനെ സ്തുതിക്കുന്നതൊക്കെ കണ്ടാൽ ഈ കൃപ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് ബാഹ്യ സാധാരണ രൂപത്തിലാണ്. കൃഷ്ണനെ ഞങ്ങൾ ഉപാസന ചെയ്ത് നേടി എന്ന് ഒരിടത്ത് പോലും അവർ പറഞ്ഞില്ല. ഗോപികാഗീതത്തിൽ പല സ്ഥലത്തുമായിട്ട് അവർ പറയുന്ന ഒരു പ്രതിഭാസം അവൻ ഞങ്ങളെ ആകർഷിച്ചു. ശരിക്കും ഒരു സ്ത്രീ പുരുഷ സംബന്ധം പോലെ, ഒരു പുരുഷനും സ്ത്രീയും യൗവനത്തിൽ പരസ്പരം പ്രിയം ഉണ്ടാകുമ്പോ സ്വാതന്ത്ര്യത്തിലല്ല പ്രിയം ഉണ്ടാവുന്നത്. ഈ പ്രാകൃതമായ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ ആ ഉദാഹരണം എടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലല്ല, തീരുമാനിച്ചിട്ടാണോ പ്രിയം ഉണ്ടാവുന്നത്? ഉപാസിച്ചിട്ടാണോ പ്രിയം ഉണ്ടാവുന്നത്? അതാണ് ഗോപികകൾ പറയുന്നത്, പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം. അവിടുന്ന് ഞങ്ങളെ നോക്കി പ്രഹസിതം, ഒന്ന് ചിരിച്ചു, പ്രിയത്തോടുകൂടെ ഒന്ന് നോക്കി. അതോടുകൂടെ ഞങ്ങള് അശുൽക്കദാസികാഹ, കൂലിയില്ലാത്ത ദാസികളായിട്ട് തീർന്നു. അശുൽക്കദാസികാഹ, ഇതാണ് കൃപ. കൃപ എന്താണ്? അതീതമായ വസ്തു, ഭഗവാൻ അഥവാ ആത്മാ നമുക്ക് ഏതോ ഒരു ഘട്ടത്തിൽ, അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഋഷികൾ ഒരു കാരണം പറയണത്, ജ്ഞാനമുത്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണഃ എന്ന്. എത്രയോ ജന്മത്തില് ഈ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് 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 തന്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കുറെ തീരുമ്പോ, ശുദ്ധമാവുമ്പോ, അഹങ്കാരം എന്ന് പറയണ ആ അടപ്പിൽ കുറെ ദ്വാരം വീഴുമ്പോ, ഡാമിലൊക്കെ എവിടെയെങ്കിലും ദ്വാരം വീണാ എന്താവും? ഇപ്പൊ മുല്ലപ്പെരിയാർ അതാണല്ലോ പ്രശ്നം അല്ലെ. ഡാമില് ദ്വാരം വീണാൽ എന്താവും? ആ ദ്വാരത്തിലൂടെ പതുക്കെ അങ്ങോട്ടുള്ള വെള്ളം തിരിത്തിരി ഇത്തി വരും ഇങ്ങോട്ട്. അതുപോലെ നമ്മുടെ അഹങ്കാരത്തിന്റെ ഡാമിൽ ഇത്തിരി ദ്വാരം വീഴുമ്പോ അപ്പുറത്തുള്ള അനന്തത, ഭഗവത് സ്വരൂപത്തിന്റെ ഒരു ഗ്ലിംസ്, ഒരു സ്പാർക്ക്, ഒരു ഒരു ചെറിയ ഒരു വെട്ട്, ആ വെട്ട് ഈ ജീവന് കിട്ടുന്നു. ആ സ്പാർക്ക് ഈ ജീവന് കിട്ടുന്നതിന് പേരാണ് കൃപ. അപ്പോ അത് പൂർണ്ണമായില്ല, അതിനാണ് കരുണ എന്ന് പറയണത്, കൃപ എന്ന് പറയണത്. എന്താന്ന് വെച്ചാൽ ഞാനൊന്നും ഇതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നും. യാതൊന്നും ഞാൻ ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് വലിവേ വന്ന് ആക്രമിച്ച് പിടിക്കുക, അവിടെ നമ്മളുടെ ശരണാഗതി സിദ്ധാന്തം പോലും തവിട് പൊടിയായി പോകും. എന്താന്ന് വെച്ചാൽ ശരണാഗതി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ ഈ ചെയ്യുന്ന ഒരാളൊക്കെ ഉണ്ടേ, ശരണാഗതി ചെയ്യുകയല്ല ചെയ്യിപ്പിക്കുകയാണ്. എവിടെ പ്രിയമുണ്ടോ, എവിടെ നമുക്ക് സംരക്ഷണമുണ്ടോ, എവിടെ ആനന്ദമുണ്ടോ അവിടെ നമ്മൾ വീണുപോകും. എവിടെ പ്രിയം, സംരക്ഷണം, ആനന്ദം, ഇത് മൂന്നും ഭഗവാന്റെ സ്വരൂപമാണ്. സച്ചിത് ആനന്ദം എന്നുള്ളതിന്റെ വേറെ ഒരു രൂപമാണത്. പ്രിയം, സംരക്ഷണം, ആനന്ദം, നമ്മൾ അറിയാതെ ഈ മൂന്നിനും ലോക ജീവിതത്തിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ബാങ്ക് ഡെപ്പോസിറ്റിലും ഗവൺമെന്റിലും ഒക്കെ ഇതിനുള്ള അന്വേഷണമാണ്. സംരക്ഷണം എവിടെ കിട്ടുമോ അവിടെ നമ്മൾ ഓട്ടിക്കോളും. പ്രിയം എവിടെ കിട്ടുമോ അവിടെ നമ്മൾ ഓട്ടിക്കോളും. സുഖം എവിടെ കിട്ടുമോ അവിടെ നമ്മൾ ഓട്ടിക്കോളും. ഈ മൂന്നും കൂടെ ലോകത്തിൽ അവസാനം എല്ലാം കൊണ്ടും പറ്റിക്കപ്പെട്ടിട്ട് ഒരിടത്തും കിട്ടില്ലെന്ന് അറിഞ്ഞ് അവസാനം പ്രിയവും സംരക്ഷണവും ആനന്ദവും ഭഗവാനിൽ കണ്ടെത്തുന്ന ജീവൻ അവിടെ ശരണാഗതി ചെയ്യും. നാച്ചുറലാണ്. അവിടുന്നുള്ള ആ ഒരു വെളിച്ചം കണ്ട ജീവൻ ആ വെളിച്ചത്തിനെയാണ് കരുണ എന്ന് വിളിക്കുന്നത്, കൃപ എന്ന് വിളിക്കുന്നത്, ഭഗവാന്റെ കൃപ എന്ന് വിളിക്കുന്നത്. ആ കൃപയില്ലെങ്കിൽ ഞാൻ എങ്ങനെ കരയറും? എനിക്ക് എവിടെ വഴിയുണ്ട്? അനുഭവിച്ച ഭക്തന്മാരൊക്കെ ഒരേപോലെ കോപ്പി അടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു യോഗ്യതയും ഇല്ലല്ലോ, ഞാൻ എന്ത് തപസ് ചെയ്തിട്ടാണ് അവിടുന്ന് എന്നെ പിടിച്ചെടുത്തത്? മാണിക്യവാചകർ എന്ന ഭക്തൻ, തിരുവാചകം എന്ന് തമിഴിൽ ഒരു കൃതിയുണ്ട്, ഒരു ചൊല്ലുമുണ്ട് തമിഴില്. എന്താ ചൊല്ലെന്ന് വെച്ചാൽ, തിരുവാചകം കേട്ടിട്ട് ഹൃദയം ഉരുകാത്തവൻ വേറെ ഒരു വാചകത്തിനും ഉരുകില്ല എന്നാണ്. തിരുവാചകത്തേക്ക് ഉരുകാതോർ ഒരു വാചകത്തേക്കും ഉരുകാറാണ്. തിരുവാചകത്തിൽ സ്വാമികൾ പറയുന്നത്, ഞാൻ ഒരു തപസ്സും ചെയ്തില്ലല്ലോ, ഞാൻ ഈ ലോകത്തിൽ പരമലൗകികനായി കള്ളവും പറഞ്ഞ് വ്യാപാര ബുദ്ധിയോടുകൂടെ എനിക്കെന്ത് കിട്ടുമെന്ന് പറഞ്ഞ് അലഞ്ഞു നടന്ന എന്നെ വേദം മുഴുവൻ തിരയുന്ന ആ പൊരുൾ വലുവേ വന്ന് നടുവിൽ പിടിച്ചു നിർത്തി ലോകത്തിലേക്ക് പോകുന്നത് തടസ്സം ചെയ്ത് അടിച്ചടിച്ച് എന്റെ മനസ്സ് അന്തർമുഖമാക്കി തീർത്ത് വിഷം തിന്ന് അഡിക്റ്റഡായി പോയിട്ടുള്ള എനിക്ക് അമൃതം പോലെയുള്ള തന്റെ അനുഭൂതി തീറ്റിച്ച് തന്നെ എന്നെ തന്റെ കൈവശപ്പെടുത്തിയ ആ അത്യാശ്ചര്യത്തിനെ എങ്ങനെ പറയും? നടിത്ത് മണ്ണിടൈ പൊയ്യിനൈ പല ചെയ്ത് നാൻ എനത് എനും മായം കടിത്ത വായിലേ നിന്റെ മുൻപിനൈ മിക്ക കഴറിയേ തിരിവേനൈ. ഈ ലോകത്തിൽ എന്തുകൊണ്ട് തിരിഞ്ഞു എന്ന് വെച്ചാൽ, മുൻവിനൈ മിക്ക കഴറിയേ തിരിവേനൈ. പ്രാരബ്ധം ഞാൻ വേണമെന്ന് വെച്ച് തിരിഞ്ഞതല്ല, പക്ഷെ പ്രാരബ്ധം എത്രയോ ജന്മങ്ങളിൽ ആർജിച്ച സ്വഭാവം പിടിച്ചിട്ട് നിൽക്കണില്ല, അതെന്നെ ലോകത്തിൽ വലിച്ചുകൊണ്ടു പോണു പലതും ചെയ്യിപ്പിക്കുമ്പോ. മുൻവിനൈ മിക്ക കഴറിയേ തിരിവേനൈ പിടിത്തു മുന്നിന്ത് പിടിച്ചു നിർത്തി. അല്ലേ, ഇറക്കത്തിലേ മലയിറങ്ങുമ്പോ ചിലപ്പോ ബാലൻസ് വിട്ടുപോകും, പിന്നെ നമ്മൾ പോണെന്ന് വിചാരിച്ചിട്ടല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് നിൽക്കില്ല. ആരോ ഒരാൾ പിടിക്കുമ്പോ ആ പിടിക്കലാണ് കൃപ. പിടിത്ത് മുന്നിന്ത് അപ്പെരുമറൈ തേടിയ അരും പൊരുൾ, വേദം അന്വേഷിക്കുന്ന ആ വസ്തു, ഭഗവാൻ വേറെ രൂപമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, പെരുമറൈ തേടിയ അരും പൊരുൾ അടിയേനൈ അടിത്ത് അടിത്ത്. ചിലപ്പോ കുട്ടികളെ പറഞ്ഞാ കേക്കില്ല, വിളിച്ചാ വീട്ടിലേക്ക് വരില്ല, തെരുവിൽ പോയി തോന്നിയാവാസം കാണിച്ച് നടന്നാൽ അമ്മ എന്ത് ചെയ്യും? വിളിച്ചു നോക്കും, വിളിച്ചിട്ട് വരണില്ലെങ്കിൽ പോയി കൈ പിടിച്ച് വലിക്കും, അപ്പോഴും വരണില്ലെങ്കിൽ നാലു കൊടുക്കും. ആ കൊടുക്കുന്നത് എന്താ? കൃപയാണ്. അടിത്ത് അടിത്ത് ഊണ് കഴിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? തീറ്റ അല്ലെ. അക്കാരം മുൻ തീറ്റിയ അത്ഭുതം അരിയേനെ. അക്കാരം എന്ന് വെച്ചാൽ കൽക്കണ്ട് മധുര വസ്തു. മധുരത്തിന് തീറ്റിക്കണോ? ചിലപ്പോ നല്ല നല്ല വസ്തു ഒന്നും ചിലപ്പോ പിടിക്കില്ല. ഒരു ചൊല്ലുണ്ട് തമിഴിലെ, ഒരു ചൊല്ലുവോമേനം വെള്ള, നല്ലത് നായിക്ക് പിടിക്കാത്, അതൊരു ചൊല്ലാക്കും. തെരുക്കടയിൻ ആയി പോൽ തേർന്നതേ തേർന്നതേ തേർന്ന് നായിർക്കടയായി കിടന്ത അടിയേർക്ക് തായി ചിറന്ത ദയാവാന തത്വനേ. ശിവപുരാണത്തിൽ തന്നെ ഉള്ള പാട്ടാണത്. നായിർക്കടയായി കിടന്ത അടിയേർക്ക് തായി ചിറന്ത ദയാവാന തത്വനേ. നായ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തെരുവിലിങ്ങനെ പോണ നായ അവൾ എന്തൊക്കെ വഴിയിൽ തിന്നാൻ കിട്ടുന്ന സാധനം ഒക്കെ തിന്നും. ഇന്നതെന്നൊന്നുമില്ല അവന്, മലം തൊട്ട് മഹാനിവേദ്യം വരെ നക്കും. എന്താ കിട്ടിയതെന്ന് വെച്ചാൽ അതൊക്കെ നക്കുകയുള്ളൂ, അതിനൊരു വിധി നിഷേധമില്ല. അതാണ് തെരുക്കടയിനായിപ്പോൾ തേർന്നതേ തേർന്നതേ തേർന്ന്. അങ്ങനെ നായിനേക്കാളും മോശമായിട്ട് നടന്നതന്നെ തായി ചിരന്ത ദയാവാന തത്വനെ. ഒരു അമ്മയെക്കാളും ഉയർന്ന കരുണ ഭഗവാൻ. അമ്മ എന്ത് ചെയ്യണു? പിടിച്ചു വലിച്ചുകൊണ്ട് നാല് കൊടുത്തിട്ട് വേണ്ടത് കൊടുക്കണ പോലെ തന്നെ തന്റെ കൈവശം കൊണ്ടുവന്ന് സത്യാനുഭവത്തിന് കൊടുക്കലുണ്ടല്ലോ, ആ കൊടുക്കുന്നതിനാണ് കൃപ എന്ന് പേര്. കൊടുത്തിട്ട് വിട്ടാക്കും, അപ്പോഴാണ് ഈ വിരഹം വരുന്നത്. കൊടുത്ത് പൂർണ്ണമാവില്ല, കൊടുത്തിട്ട് പിന്നെ വിട്ടാക്കും, പിന്നെ ശരിയായ പ്രോസസ്സിൽ വരണം. ഒരു ആചാര്യൻ പറഞ്ഞു, ഇത് എന്താ പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോണ പോലെയാണെന്നാണ്. ഈ കൃപ കൊണ്ട് ഭഗവത് അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെയാണ്. ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് പുറത്തു തള്ളും. യു ഹാവ് ടു ഗോ ത്രൂ റൈറ്റ് പ്രോസസ്. പക്ഷെ ആദ്യം കാണിച്ചു തരുന്നതുണ്ടല്ലോ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ചില ചെടികളൊക്കെ അങ്ങനെയാണ്, അത്ര ആദ്യം പഴം ഉണ്ടാവും പിന്നെയാണ് പൂക്കുക എന്നാണ്. ചിലതിലൊക്കെ ആദ്യ അനുഭൂതി ഉണ്ടാവും പിന്നെയാണ് സാധനയും ഭജനയും ഭക്തിയും ഒക്കെ. ആദ്യം ഒരു അനുഭൂതിയുടെ ഒരു ഒരു ഗ്ലിംസ് അത് കൊടുത്തിട്ടാണ് പിന്നെ അതിന്റെ ടേസ്റ്റ് കിട്ടിയാലോ ഇനി ശരിയായ വഴിക്ക് വരൂ, ശരിയായ രീതിയിൽ വരൂ. അപ്പൊ ആദ്യം കൊടുക്കുന്ന ആ ഭഗവത് അനുഭവത്തിന്റെ ഒരു വിദൂരദർശനം, ആ വിദൂരദർശനമാണ് കൃപാ കരുണ എന്നൊക്കെ പറയണത്. രമണ ഭഗവാൻ തന്നെ അരുണാചല പതികത്തില് പാടുന്നുണ്ട്, കരുണയാൽ എനൈ ആണ്ടനീയനക്കുൻ കാക്ഷി തന്തരുളിലൈ എൻറാൽ ഇരുണലീ ഉലകിൽ എങ്കിയേ പതൈത്തി ഉടൽവിടിൽ എൻ ഗതി എന്നാം. അരുണനെ കാണാതലരുമോ കമലം അരുണനുക്ക് അരുണനാമന്നീ അരുണനീശുരന്തങ്കരുവിയായി പെരുകും അരുണമാമലയ്യനും അൻപേ. ഉരുകിപ്പോവും നമ്മൾ ആ പതികം. കരുണയാലനെ ആണ്ടനി, കൃപ കൊണ്ട് അവിടെ നിന്ന് എന്നെ ആൾക്കൊള്ളുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലോകത്തിൽ പെട്ടുപോവാതെ എന്നെ പിടിച്ചുകൊണ്ടുവന്ന അനുഭൂതി തന്ന അവിടുന്ന്. എനക്കുൻ കാക്ഷി തന്ത് അരുളില എൻറാൽ, ഇപ്പോ ആൾക്കൊള്ളുമ്പോ തന്നെ ഒരു കാഴ്ച കൊടുത്തു കഴിഞ്ഞു, ദർശനം കൊടുത്തു കഴിഞ്ഞു, പക്ഷെ അത് പൂർണ്ണമായില്ല. ഇനി പൂർണ്ണമായ ആ അനുഭൂതിയിൽ ഇരുത്താതെ നല്ല ഒരു ഉയർന്ന ഒരു മണ്ഡലം കാണിച്ചു തന്ന് വീണ്ടും ഈ സാധാരണ തലത്തിൽ കൊണ്ടുവന്ന് ഇടുമ്പോ ഇരുളി ഉലകിൽ എങ്കിയെ പതൈത്ത് ഈ ഉടൽ വിടിൽ എൻഗതി എന്നാം. ഈ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ തന്നെ ശരീരത്തിന് ഞാനിന്ന് ധരിച്ച് അജ്ഞാനത്തിൽ രമിച്ചുകൊണ്ട് ഞാൻ ഈ അവസാനം ഈ ദേഹം വിടേണ്ടി വന്നാൽ ഭഗവാനെ എന്റെ ഗതി എന്താവും? ഹൃദയ താമര വിരിയട്ടെ, ഹൃദയകമലം വിരിയട്ടെ, അപ്പൊ ആത്മാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അരുണനെ കാണാതലരുമോ കമലം. സൂര്യൻ താമര വിരിയണമെങ്കിൽ സൂര്യൻ ഉദിക്കണം. അരുണോദയം, സൂര്യൻ അരുണകിരണങ്ങൾ കൊണ്ട് ഡോൺ, എന്താ സ്വർണവർണ്ണത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് താമര വിരിയ. അവിടുത്തെ ആ കിരണം സ്പർശിക്കാതെ ഹൃദയ താമര എങ്ങനെ വിരിയും? അരുണനെ കാണാതലരുമോ കമലം. അപ്പൊ അരുണൻ ആരാണ്? അരുണനുക്കും അരുണനാമന്നി, സൂര്യനും സൂര്യനാണ് അവിടുന്ന്. തത്ര സൂര്യോ ഭാതിന ചന്ദ്ര താരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അവന്റെ പ്രകാശം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള പരമപ്രകാശമായ അവിടുത്തെ കിരണം സ്പർശിച്ചാലല്ലാതെ ഹൃദയ താമര വിരിയില്ല. അരുണലീ ശുരന്തങ്ക് അരുവിയായി പെരുകും. ആ വാക്കൊക്കെ ഭക്തി പ്രിയം ആത്മാനുഭവ രസം തിമിർത്തു നിൽക്കുകയാണ്. അരുവിയായി പെരുകും അരുണമാമലയനും അൻപേ. മല പോലെ ഇരിക്കണു കാണുമ്പോ. രമണ ഭഗവാൻ പറയണത് ഇത് മലയല്ല, ഹൃദയമില്ലാത്തവർക്ക് യു മേ അപ്പിയർ ആസ് എ സോളിഡ് മൗണ്ടൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അരുവിയായി പെരുകും. ഒരു നദി, ആ നദിയിൽ ഫ്ലഡ് വരുമ്പോ നദി എങ്ങനെ ഒഴുകുവോ അതുപോലെ ഒഴുകുകയാണ് അത്ര. ഇവിടെ എന്താണോ ഒഴുകണതെന്ന് വെച്ചാൽ അരുൾ, കൃപ, കൃപ, അമൃതാനുഭവം, അമൃതാനുഭൂതി പൊന്തി വഴിഞ്ഞ് അരുവിയായി പെരുകും അരുണമാമലയനും. അപ്പൊ എന്താ ഈ ഘനീഭവിച്ചിരിക്കുന്നത്? വെള്ളം ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇവിടെ കട്ട പിടിച്ച് മലയായിട്ട് നിൽക്കുന്നത്? അൻപേ, പ്രിയം, പ്രേമം കൊണ്ട്. ജലം ഐസായിട്ട് തീരണ പോലെ ആ കൃപാപ്രവാഹം പർവ്വതരൂപത്തിൽ ഘനീഭവിച്ച് നിൽക്കുന്നു. ഭഗവാൻ ഘനീഭവിച്ചാൽ ഭക്തന്റെ ഹൃദയം ഉരുകണം. അവിടുന്ന് ഘനീഭവിച്ചു നിൽക്കണു എന്റെ മുമ്പിൽ. അൻപുരു അരുണാചല അഴൻമെഴുകായി അകത്തുനൈ നിനൈന്ത് നൈന്ത് ഉരുകും അൻപിലി എനക്കുൻ അൻപിനൈ അരുളാത് ആണ്ടനെ അഴിത്തിടൽ അഴകോ. അൻപേ സ്വരൂപമായി പ്രിയമേ സ്വരൂപമായിട്ടുള്ള അരുണാചല, എനിക്ക് പ്രിയമില്ല എന്റെ ഉള്ളിൽ. അൻപുരു അരുണാചല അഴൻമെഴുകായി എന്ന് വെച്ചാൽ തീയിലിട്ട മെഴുക എങ്ങനെ ഉരുകുവോ അതുപോലെ, അകത്തുനൈ നിനൈന്ത് നൈന്ത് ഉരുകും അൻപിലിയനക്കുൻ. ഹൃദയത്തില് ഭഗവാനെ സ്മരിച്ച് ഉരുകി 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 ഇല്ലാതാവുന്ന ഒരു പ്രിയം ഇല്ലാത്ത എനിക്ക്